بسم الله الرحمن الرحيم.
الصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد. وبعد. സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഏതാനും ഹദീസുകൾ അവയുടെ ഭാഗ്യം വൈരുദ്ധ്യമായിട്ട് മനസ്സിലാക്കപ്പെടുകയും അങ്ങനെ ഹദീസിന്റെ വിഷയത്തിൽ ചില ഇഷ്കാൽ പറയപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പൊ ആ ഹദീസുകൾ ഇവിടെ എഴുതിയിട്ട് എന്താണ് ആ ഹദീസുകളോടുള്ള മുഹദ്ദിസീങ്ങളുടെ നിലപാട്, അതിൽ ഒരു ശരിയായ നിലപാടെന്ത് എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ഈ ക്ലാസ്സിൽ ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. ഹദീസിന്റെ ഉള്ളടക്കം ഒരു ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ ഭ്രൂണം, അതിലേക്ക് ഒരു മലക്ക് നിയോഗിക്കപ്പെടും എന്നുള്ള സിനിമാതന്നെ പറഞ്ഞു. ആ മലക്ക് നിയോഗിക്കപ്പെട്ടില്ലെങ്കിൽ മലക്ക് ആ ഭ്രൂണത്തിൽ അതിന്റെ വിധി എഴുതും, അതിന്റെ കർമ്മവും ഉപജീവനവും അതേപോലെ അതിന്റെ മരണവും എന്ന തീയതി, അതേപോലെ അത് സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ തുടങ്ങിയ കാര്യങ്ങൾ. ഈ കിതാബത്ത് എഴുത്ത് അത് എന്ന് എന്നതിലാണ് രണ്ട് ഹദീസുകളിലും വ്യത്യസ്ത പ്രയോഗങ്ങളുള്ളത്. ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസാണ്. അതേപോലെ ഇത് അനസിൽ നിന്ന് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിവേദനമാണ്.
ഇവിടെ ഈ ഹദീസ് എന്തുറങ്ങുന്ന ഹദീസ് ഹുസൈഫത്ത് ഇബ്നു ഉസൈദ് അൽ ഖിഫാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. ഇതും ഹുസൈഫ ഇബ്നു ഉസൈദിൽ നിന്ന് ഇമാം മുസ്ലിമിന്റെ മറ്റൊരു നിവേദനമാണ്. ഈ രണ്ട് ഹദീസുകളും അറിയിക്കുന്നത് ഭ്രൂണം അത് 3 40 പിന്നിട്ടാൽ, ആദ്യത്തെ 3 40 പിന്നിട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതാല മലക്ക് നിയോഗിക്കും. ആ മലക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭ്രൂണത്തിൽ അതിന്റെ വിധിയായി എഴുതും എന്നുള്ളതാണ്. ഹുസൈഫ ഇബ്നു ഉസൈദ് അൽ ഖിഫാരിയുടെ ഹദീസുകൾ അറിയിക്കുന്നത് ഭ്രൂണം അതിന്റെ ആദ്യ 40 പിന്നിട്ടാൽ, ആദ്യ 40 ദിവസം ഉണ്ടല്ലോ അത് പിന്നിട്ടാൽ പിന്നെ നുതുഫത്ത് സിക്താണ്ടർ ആ പിന്നെ കാലപരിധി 40 ദിവസമാണ് അത് പിന്നിട്ടിട്ടുണ്ടെങ്കിൽ മലക്ക് എഴുതും എന്നുള്ളതാണ്. അപ്പൊ ഇതിന് അപ്പൊ സഹീഹായ ഹദീസാണ്. ഒന്ന് മുസ്ലിമിന്റെ നിവേദനമാണ്, മറ്റൊന്ന് മുസ്ലിമും ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത നിവേദനമാണ്. ഒന്നിൽ 120 ദിവസം പിന്നിട്ടാൽ എന്നുള്ളതാണ്, മറ്റൊന്ന് 40 ദിവസം പിന്നിട്ടാൽ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അതിൽ ഉലമാക്കളുടെ മുഹദ്ദിസീങ്ങളുടെ അതേപോലെ ഹദീസിന്റെ ഷുറാഹ് വിശദീകരണ പണ്ഡിതന്മാരുടെ അതേപോലെ അഖീദയുടെ പണ്ഡിതന്മാരുടെ നിലപാട് എന്നുള്ളതാണ് ഇവിടെ ഇൻഷാല്ലാ നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. ആദ്യ ഹദീസ് വായിക്കാം. ഭാഗം ഒന്നാമത്തെ ഹദീസ് അബ്ദുള്ള ഇബ്നു മസ്ഊദിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയാണ്, حدثنا رسول الله صلى الله عليه وسلم الصادق المصدوق في ما اخبر به او كما قال ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആരാ പറയുന്നത്? ഇബ്നു മസ്ഊദ് പറയാണ്. ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഈ ഹദീസ് ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ താൻ പറഞ്ഞതിൽ ഹുക്കുമാണ് അസ്സാദിഖുൽ മസ്ദൂഖ്. ഇത് അസ്സാദിഖ് എന്ന് പറഞ്ഞാല് പറഞ്ഞതെല്ലാം എന്താണ് അതിൽ നബിസ്ലാസ്ലമാതങ്ങൾ സത്യസന്ധനാണ്. അൽ മസ്ദൂഖ് എന്ന് പറഞ്ഞെങ്കിൽ റസൂൽ അലൈഹിസ്സലാമതങ്ങൾ പറഞ്ഞ വിഷയത്തിലൊക്കെ എന്താണ് സത്യപ്പെടുത്തപ്പെട്ടവനാണ് അള്ളാഹുവിൽ നിന്ന്. അതേപോലെ തന്നെ പടപ്പുകളിൽ നിന്ന് നബിസ്ലാസ്ലമാതങ്ങൾ പറഞ്ഞൊക്കെ നബി എന്താണ് അതിൽ സത്യവാനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തപ്പെട്ടവനാണ്. അപ്പൊ അസ്വാദിക്കും അൽ മസ്ദൂഖുമായ റസൂൽ അലൈഹിസ്സലാമതങ്ങൾ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ്, എന്താ പറഞ്ഞത്? ഇതാണ് ഇനി ഇവിടെ എഴുതിയത്, ഇന്ന അഹദകും യുജ്മ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ. ഇന്ന അഹദകും, നിങ്ങളിൽ ഒരാൾ, യുജ്മ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി, ഉമ്മയുടെ തന്റെ ഉമ്മയുടെ വയറ്റിൽ അവന്റെ സൃഷ്ടിപ്പ് ഘടിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സൃഷ്ടിപ്പ് നടക്കപ്പെടുന്നത് 40 യൗമൻ, നാൽപ്പത് ദിവസത്തിലായിട്ടാണ്. നാൽപ്പത് ദിവസത്തിലായിട്ട് ചില റിപ്പോർട്ടുകളിൽ അത് നുത്ഫ, നുത്ഫ നാൽപ്പത് ദിവസം അതെന്താണ് നുത്ഫയായിട്ടാണ് സൃഷ്ടിപ്പ് നടക്കുന്നത് എന്നാണ്. അപ്പോ ഒരു ഭ്രൂണം അത് നാൽപ്പത് ദിവസം ഗർഭപാത്രത്തിൽ എന്താണ് നുത്ഫയാണ്. നുത്ഫ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ നുത്ഫത്തിന് അംശാദാണ്. കാരണം എന്താ, അണ്ടാശയത്തിലേക്ക് ശുക്ലാണ് പ്രവേശിച്ച് അത് സിക്താണ്ടമായി പരിണമിച്ചിട്ടുള്ള അതിന്റെ ആ ഘട്ടം, അത് നാൽപ്പത് ദിവസം. പിന്നെ സുമ്മ യകൂനു അലഖത്തൻ മിസ്ലു ദാലിക്, പിന്നീട് ഈ പിന്നെ ഈ ഭ്രൂണം അത് യകൂനു ആയിത്തീരും. അലഖത്തൻ, അലഖത്ത് എന്നാല് രക്തപിണ്ടം. മിസ്ലു ദാലിക് അതുപോലെ, അതുപോലെ സുമ്മ യകൂനു മുദ്ഗത്തൻ മിസ്ലു ദാലിക്, പിന്നീട് അത് അതുപോലെ മുദ്ഗയുമായിരിക്കും. മുദ്ഗ, മുദ്ഗ എന്ന് പറഞ്ഞാൽ മാംസപിണ്ടം. മാംസപിണ്ടം എന്ന് പറഞ്ഞാൽ മാംസ കഷ്ണം എന്നർത്ഥമല്ല, അതേപോലെ രക്തപിണ്ടം എന്ന് പറഞ്ഞാൽ കേവലം രക്തം എന്നുള്ള അർത്ഥമല്ല. പിന്നെ അതിന്റെ ആ സ്വഭാവം കണ്ടാൽ അതെന്താണ് ഒരു രക്തപിണ്ടാണ്, പക്ഷെ അത് കേവലം രക്തപിണ്ടല്ല. അതേപോലെ ഇവിടെ മുതുക എന്ന് പറയുമ്പോൾ മാംസപിണ്ടം എന്ന് പറയുമ്പോൾ ഒരു മാംസ കഷ്ണം എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ അതിൽ കുറെ വിശേഷങ്ങളും അതിന് കുറെ പ്രത്യേകതകളും ഉണ്ടാകും മാംസപിണ്ടത്തിന്. പക്ഷെ നോക്കുന്ന ഒരാൾക്ക് തോന്നുന്ന അത് കടിച്ചു തുപ്പിയ മുതുക എന്ന കടിച്ചു ചവച്ചു എന്നർത്ഥം. മുതുക എന്ന് പറഞ്ഞാൽ കടിച്ചു ചവച്ച ഒരു മാംസ കഷ്ണം എന്നുള്ളതാണ്. അതായത് അതിന്റെ ഒരു ഉപരിപ്ലവ ഷേപ്പ് മാത്രമാണ്, ഇല്ലായെങ്കിൽ അതിന് കുറെ പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട്. അത് ഈ മൂന്നിലുണ്ട്, നുത്ഫക്കുണ്ട്, അലക്കക്കുണ്ട്, മുതുകക്കുണ്ട്. അലാ കുല്ലിൻ, നിസ്ലാസ്ലമാങ്ങൾ പിന്നീട് പറഞ്ഞത് സുമ്മ അസുല്ലാഹു മലക്ക, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ നിയോഗിക്കും. ഫൈ ഉമറു ബി അർബഇ കലിമാത്തിൻ, ഫൈ ഉമറു, അപ്പോൾ ആ മലക്ക് കൽപ്പിക്കപ്പെടും. ബി അർബഇ കലിമാത്തിൻ, നാല് കലിമത്തുകൾ കൊണ്ട്, നാല് കലിമത്തുകൾ എഴുതാൻ വിധിക്കാൻ ആ മലക്ക് കൽപ്പിക്കപ്പെടും. വയുഖാലു ലഹു, അങ്ങനെ ആ മലക്കിനോട് പറയപ്പെടും. ഉക്തുബ് അമലഹു, ഉക്തുബ് നീ എഴുതുക. അമലഹു അവന്റെ അമൽ, അതായത് ഈ ഭ്രൂണത്തിലിരിക്കുന്ന പിന്നെ കുഞ്ഞിന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ ഭ്രൂണത്തിന്റെ അമൽ കർമ്മം, അത് ജനിച്ചാൽ ദുനിയാവിൽ വന്നാൽ അതിന്റെ കർമ്മം എന്തായിരിക്കും, നല്ല കർമ്മമായിരിക്കോ ചീത്ത കർമ്മമായിരിക്കോ, പിന്നെ അള്ളാഹിന് പ്രീതിപ്പെടുന്ന കർമ്മമായിരിക്കും, അള്ളാഹ്ക്ക് പിന്നെ അപ്രീതികരമായിട്ടുള്ള കർമ്മമായിരിക്കും, ഇതൊക്കെ എഴുതാൻ. വരിസ്കഹു, അവന്റെ റിസ്ക്, റിസ്ക് എന്ന് പറഞ്ഞാൽ അവന്റെ അന്നം, അത് ഹലാലായിരിക്കോ ഹറാമായിരിക്കോ. അവരുടെ പിന്നെ അന്നം റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയ ഭക്ഷണത്തിനും പറയും. ഈ ആത്മീയ ഭക്ഷണം അറിവുകൾ ജ്ഞാനങ്ങൾ ഇതൊക്കെ എഴുതാൻ പറയും. അവന് വിദ്യാഭ്യസിക്കുന്നവനായിരിക്കും, അതെല്ലാം മൂടനായിട്ട് തെണ്ടു, അങ്ങനത്തെ കാര്യങ്ങൾ അത്. അമലഹു വരിസ്കഹു അജലഹു, അജൽ അവന്റെ ആയുസ്. ഷഖിയുൻ ഔ സഈദ്, അതെല്ലാം അവൻ ഷഖിയാണ്, ദൗർഭാഗ്യവാൻ അല്ലെങ്കിൽ സൗഭാഗ്യവാനാണ്. ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വയ്യുഖല്ലു മലക്കിനോട് പറയപ്പെടും. സുമ യൻഫഖു ഫീഹി റൂഹ്, സുമ യൻഫഖു, പിന്നീട് മലക്ക് ഊതും. ഫീഹി, ഈ ജനിയിൽ, ഗർഭസ്ഥ ശിശുവിൽ, അർറൂഹ്, ആത്മാവിനെ ഊതും, റൂഹിനെ ഊതും. ഹദീസ് തുടരുകയാണ്. ഫൈൻ റജുല മിൻകും ലാ യഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദു ലിന്നാസ് എന്ന് തുടങ്ങിയിട്ട് ഹദീസ് പിന്നെ ഇതിന്റെ ബാക്കി തുടരുകയാണ്. അതായത് നിങ്ങളിൽ ഒരാൾ പിന്നെ ആളുകൾക്ക് പിന്നെ പ്രത്യക്ഷത്തിൽ തോന്നും വിധം സ്വർഗവാസിയുടെ അമലെടുത്ത് മുന്നേറും, അങ്ങനെ സ്വർഗത്തിനും അയാൾക്കും ഇടയിൽ ഒരു മുഴം ശേഷിക്കവേ ഈ എഴുതപ്പെട്ട കിതാബ് മുൻകടക്കും. എന്നിട്ട് അയാൾ നരകവാസിയുടെ അമലെടുത്തിട്ട് അയാൾ നരകത്തിൽ പോകും. അള്ളാഹു കേട്ടെ നൗദുബില്ലാഹ്. പിന്നെ ഹദീസിന്റെ ബാക്കി അങ്ങനെ തുടർന്ന് പോകണം, നമുക്ക് വേണ്ട ഭാഗം മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. അപ്പൊ ഈ ഹദീസ് അറിയിക്കണം എന്താണ് പറഞ്ഞാൽ, എന്താ ഈ ഹദീസ് അറിയിക്കണത്? പിന്നെ മനുഷ്യ സൃഷ്ടിപ്പ് ഗർഭപാത്രത്തിൽ അതിന് പിന്നെ ആദ്യത്തെ മൂന്ന് സ്റ്റേജ്, ഒന്ന് നുത്ഫയായി, മറ്റൊന്ന് അലക്കയായി, മറ്റൊന്ന് മുതുകയായിട്ട് അല്ലെ. നാൽപ്പത് ദിവസം, നാൽപ്പത് ദിവസം, നാൽപ്പത് ദിവസം ഇങ്ങനെ തുടരും. പിന്നീടാണ് അള്ളാഹു മലക്കിനെ നിയോഗിക്കുന്നത്, എന്നിട്ട് അതിന്റെ വിധി എഴുതുന്നത്, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ എന്ത് ചെയ്യുന്നത്, റൂഹിനെ ഊതുന്നത്. ഖലാസ്, ആളുകൾ ഇവിടെ അല്ല, ഇതൊരു ടൈറ്റ് വിഷയം മനസ്സിലാണ്ട, ടൈറ്റ് കുറയാനാണ് ഇത് ഇവിടെ എഴുതിയത്. അടുത്ത ഹദീസ് ഇതേപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിവേദനം അനസിന്റെ ഹദീസ്. അതെന്താ, ഇന്നല്ലാഹ വക്കല ബി റഹിമി മലിക് മലക്കൻ, അല്ലാഹു റഹിം, റഹിം എന്നാണ് ഗർഭപാത്രം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ഗർഭമാത്രത്തിലുമായിട്ട് ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മലക്കുർ റഹീം, അതായത് ഗർഭപാത്രത്തിന്റെ ചുമതലയുള്ള ഒരു മലക്ക്. അങ്ങനെ ഗർഭപാത്രത്തിന്റെ ചുമതല ഏൽപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന അല്ലാഹു വക്കല ബിൽ റഹീമി മലക്കൻ യഖൂൽ. ഈ ഗർഭപാത്രത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും, യാ റബ് നുത്ഫതുൻ, റബ്ബേ ഇത് നുത്ഫയാണ്, അതായത് ഒരു ഭ്രൂണം. പിന്നെ അത് ഗർഭപാത്രത്തിൽ ഊറി വരുമ്പോൾ അതിന്റെ ആദ്യ സ്റ്റേജ് പറയാം നുത്ഫയാണ്. യാ റബ് അലഖത്തുൻ, പിന്നെ പറയും റബ്ബേ അലഖത്തായി. യാ റബ് മുദ്ഗത്തുൻ, റബ്ബേ മുദ്ഗയായി. അള്ളാഹ് അറിയായിട്ടല്ല, പിന്നെ മലക്ക് പിന്നെ അള്ളാഹുവിനോട് ഇങ്ങനെ പറയുന്നതാണ്. എന്നിട്ട് ഫൈദ അറാദ അൻ യഖ്ലിയ ഖൽഖഹു, ഫൈദ അറാദ അൻ യഖ്ലിയ ഖൽഖഹു, ഈ ഭ്രൂണം ഉണ്ടല്ലോ ഗർഭത്തിൽ വളരുന്ന ഈ മുദ്ഗ, അതിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ, അതിനെ പിന്നെ അലസിപ്പിക്കാതെ അതിനെ വളർത്താൻ പൂർത്തിയാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ദേശിച്ചാൽ, കാല അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ കാല മലക്ക് ചോദിക്കും, അദക്കറുൻ അം ഉൻസ, അള്ളാഹുനോട് ചോദിക്കും ഇത് ആണാണോ പെണ്ണാണോ, ഷഖിയുൻ അം സഈദ്, സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, ഫമർ റിസ്ഖ് വൽ അജൽ, ഫമർ റിസ്ഖ്, എന്താണ് ഈ ഗർഭസ്ഥ ശിശുവിന് അത് ജനിച്ചാൽ അതിന്റെ അന്നം, വൽ അജൽ, എന്താണ് അതിന്റെ എന്താണ് അതിന്റെ ആയുസ്, എത്രയാണ് അതിന്റെ ആയുസ്, ഇതൊക്കെ ചോദിക്കും. അങ്ങനെ പോയെത്തുബു, അള്ളാഹു സുബ്ഹാനഹു വതാല ബോധന നൽകുന്നതിനനുസരിച്ച് മലക്കത് എന്ത് ചെയ്യും, മലക്കത് എഴുതും. ഇത് അള്ളാഹിനോട് ചോദിക്കും, ആണാണോ പെണ്ണാണോ, ഷഖിയാണോ സഈദാണോ, റിസ്ക് എന്ത്, അജൽ ആയുസ് എത്ര, ഇത് ചോദിച്ചിട്ട് അള്ളാഹു വഹ്യു നൽകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇത് മലക്ക് എഴുതും. ഇതാണ് ഹനസിന്റെ ഹദീസ് ഈ വിഷയത്തിൽ. ഇതും ആര് റിപ്പോർട്ട് ചെയ്താണ്, ബുഖാരി മുസ്ലിമും, ഇതും ബുഖാരി മുസ്ലിമും. ക്ലാസ്, ഇതിലും എന്താണ് അറിയിക്കുന്നത്, ഇതിലും അറിയിക്കുന്നത് എന്താണ്, ഗർഭപാത്രത്തിൽ ഭ്രൂണം, നുത്ഫത്ത്, അലക്കത്ത്, മുദ്ഗത്ത്, ഈ മൂന്ന് സ്റ്റേജ് പിന്നിട്ടതിന് ശേഷമാണ് ആര് വരുന്നത്, മലക്ക് വരുന്നത്. എന്നിട്ടാണ് ഇത് എഴുതുന്നത്, കാര്യങ്ങൾ ചോദിച്ചിട്ട് എഴുതുന്നത്. ഇനി ഇനി ഹുദൈഫ ഇബ്നു ഉസൈദ് അൽ ഖിഫാരിയിൽ നിന്നുള്ള ഹദീസാണ്. ആ ഹദീസിലുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രയോഗമാണ്. എന്താ, അദ്ദേഹം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പറഞ്ഞതായിട്ട് ഹുദൈഫ ഉദ്ധരിക്കുകയാണ്. ഇദാ മറ ബിന്നുത്ഫതി സനതാനി വർബഊന ലൈലതൻ ബഅസല്ലാഹു ഇലൈഹാ മലകൻ ഫസവറഹ وخلق سمعها وبصرها وجلدها ولحمها وعظمها ثم قال اذا مر بالنطفه نطفك കടന്നു പോയാൽ നطفك കടന്നു പോയാൽ ഇസ്നതാനി വർബഊന ലൈല 42 രാവുകൾ 42 രാവുകൾ നطفയിൽ കടന്നു പോയാൽ ബഅസ അല്ലാഹു ഇലൈഹ മലകൻ അല്ലാഹു നطفയിലേക്ക് ഒരു മലക്കിനെ നിയോഗിക്കും ഫസവറഹ അങ്ങനെ ആ മലക്ക് ഈ നുത്ഫയെ തസ്വീർ ചെയ്യും തസ്വീർ എന്നാ രൂപപ്പെടുത്തും വഖലഖ സംഅഹ വബസറഹ വജിൽദഹ വലഹ്മഹ വഅദ്മഹ ദസമ കേൾവി ബസർ കാഴ്ച ആ നുത്ഫയുടെ കേൾവിയും കാഴ്ചയും അതിന്റെ തൊലിയും അതിന്റെ ലഹ്മ മാംസവും അതിന്റെ അദ്മ എല്ലും അത് പടക്കും സുന്നഖാൽ എന്നിട്ട് മലക്ക് ചോദിക്കും യാ റബ് അദക്കറുൻ അം ഉൻസ റബ്ബേ ഇത് ആണാണോ പെണ്ണാണോ ഫയഖ്ളി റബ്ബുക മാഷ അപ്പൊ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് തീരുമാനിക്കും വിധിക്കും വയത്തുബുൽ മലക് മലക്കത് എഴുതും മലക്കത് സുമയഖൂൽ പിന്നീട് മലക്ക് ചോദിക്കും യാ റബ് അജലുഹു റബ്ബേ ഈ ഭ്രൂണത്തിന്റെ ആയുസ് എന്താണ് എത്രയാണ് അപ്പൊ ഫയഖ്ളി അല്ലാഹു മാഷ യഖ്ളി റബ്ബുക മാഷ താങ്കളുടെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്നത് വിധിക്കും വയക്തുബിൽ മലക് മലക്കത് എന്ത് ചെയ്യും അത് എഴുതും സുമ്മ യഖൂൽ പിന്നെ മലക്ക് ചോദിക്കും യാ റബ്ബ് റിസ്ഖുഹു റബ്ബെ ഇതിന്റെ റിസ്ക് എത്രയാണ് എന്താണ് അങ്ങനെ ഫയഖ്ളി റബ്ബുക മാഷ വയക്തുബിൽ മലക് അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് വിധിക്കും മലക്കത് എഴുതും സുമ്മ യഖ്റുജുൽ മലക്ക് ബിസ്സഹീഫത്തി ഫിയദിഹി പിന്നെ മലക്ക് എഴുതിയ രേഖയിട്ട് പുറപ്പെടും എന്നുള്ളതാണ് ഈ ഹദീസ് നോക്കി നിങ്ങൾ. ഇതില് കുറെ വിഷയമുണ്ട്, ഒന്ന് അതിൽ നമ്മളുടെ വിഷയം ഇവിടെ ഇതായിട്ട് ബന്ധപ്പെടുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇതാ മറ ബിൻ നുത്ഫത്തി ഇസ്നത്താനി വഅർബഊന ലൈലത്തിൽ, ഒരു നുത്ഫക്ക് 42 രാവുകൾ കടന്നാൽ ആര് വരുന്നാണ്? ബഅസല്ലാഹു ഇലൈഹാ മലക്കൻ എന്നാണ്, മലക്കിനെ അള്ളാഹു നിയോഗിക്കുന്നതാണ്. അത് ഇവിടെ ഈ പറഞ്ഞതിന് എന്താണ് ഒക്കുന്നതല്ല. ഇവിടെ അത് 120 ദിവസം പിന്നിട്ടാൽ എന്നുള്ളതാണ് അറിയിക്കുന്നത്, പക്ഷെ ഇവിടെ 42 ദിവസം പിന്നിട്ടാൽ എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഇവിടെ വേറെ ചില ഇഷ്കാലുകൾ അള്ളാഹു അതിന്റെ സംഉം ബസറും ജിൽദും ലഹ്മും അദമും ഒക്കെ 42 ദിവസം പിന്നിട്ടതിൽ പിന്നെ പടക്കുമെന്നാണ്. അതിലൊരു ഇഷ്കാലുണ്ട്, ഒരിക്കലും എന്തെങ്കിലും ആ ഒരു പിന്നെ പിരീഡിൽ ഇതിന്റെ സൃഷ്ടിപ്പ് നടക്കുന്നില്ല. പക്ഷെ അത് നമുക്ക് അതിന്റെ പണ്ഡിതന്മാരുടെ ആ വിശദീകരണം മനസ്സിലാകുമ്പോൾ അതിൽ പ്രശ്നമില്ല എന്നുള്ളത് ബോധ്യപ്പെടും. തയ്യം. അപ്പൊ അതാണ് ഹുദൈഫയുടെ ഹദീസിലുള്ള ഭാഗം. ഇനി ഹുദൈഫയിൽ തന്നെ ഇമാം മുസ്ലിമിന്റെ മറ്റൊരു റിവായത്തിൽ, യദ്ഖുലുൽ മലകു അലൻ നുത്ഫതി ബഅദമാ തസ്തഖിറു ഫിർ റഹ്മി ബി 40 ഔ 45 ലൈല. ഷൂ യദ്ഖുലുൽ മലക്, മലക്ക് പ്രവേശിക്കും. അലൻ നുത്ഫ, എവിടെ? നുത്ഫയിൽ. നുത്ഫ എന്ന് പറഞ്ഞാൽ എന്താ? ആ ബീജം, സിത്താണ്ടം, അതിൽ പ്രവേശിക്കും. ബഅദമാ തസ്തഖിറു ഫിർ റഹീം, ഗർഭപാത്രത്തിൽ നുത്ഫ ഉറച്ചതിന് ശേഷം, ഉറച്ചതിന് ശേഷം എത്ര ദിവസം കൊണ്ട്? ബി 40, 40 ഔ 45 അല്ലെങ്കിൽ 45 ലൈല രാവുകൾ. അപ്പോ പിന്നെ ഗർഭപാത്രത്തിൽ നുത്ഫ 40 ദിവസം അല്ലെങ്കിൽ 45 ദിവസം ഉറച്ച ശേഷം മലക്ക് എവിടെ വരും? മലക്ക് നുത്ഫയുടെ അടുക്കൽ പ്രവേശിക്കും. എന്നിട്ട് പയഖൂൽ, മലക്ക് പറയും, യാ റബ് അശഖിയുൻ ഔ സഈദ്. മലക്ക് എന്തിനാണ്? മലക്ക് എഴുതാനാണ് വരുന്നത് അല്ലെ? അപ്പൊ മലക്ക് ചോദിക്കും, റബ്ബെ ഇത് ഷഖി ദൗർഭാഗ്യവാനാണോ അതല്ല സൗഭാഗ്യവാനാണോ? ഫയുക്തബാൻ, എന്നിട്ട് അത് എഴുതപ്പെടും, അത് രണ്ടും എഴുതപ്പെടും. പിന്നെ മലക്ക് ചോദിക്കും, ആ ദക്കറുൻ ഔ ഉൻസ, റബ്ബെ ആണാണോ പെണ്ണാണോ? ഫയുക്തബാൻ, അതും എഴുതപ്പെടും. പിന്നെ വയുക്തബു അമലുഹു അസറുഹു അജലുഹു വറിസ്ഖുഹു, ഇതൊക്കെ എഴുതപ്പെടും. അതായത് അയാളുടെ കർമ്മം, അയാളുടെ ആയുസ്, അതാണ് അസറും അജലും. കർമ്മവും പിന്നെ റിസ്ക്, അയാളുടെ ഉപജീവനം, ഇതൊക്കെയും ആ സമയം എഴുതപ്പെടും. ഇവിടെ ഈ ഹദീസ് നോക്കി നിങ്ങൾ, ഈ ഹദീസിലെ വിഷയം എന്താ? ഇവിടെ ഇസ്നത്താനി വഅർബഊന ലൈലത്തൻ എന്നാണ്. ഇവിടെ 40 അല്ലെങ്കിൽ 45 രാവ് കടന്നു പോയാൽ എന്നാണുള്ളത്. അപ്പൊ ഇവിടെ നോക്കി, ഈ ഹദീസ് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ രണ്ടെന്നുണ്ട്, രണ്ടും വൈരുദ്ധ്യമുണ്ട്, വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകളുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. കാരണം ഹദീസിന്റെ ബാഹ്യം അറിയിക്കുന്നത് വൈരുദ്ധ്യമാണ്, ബാഹ്യം അറിയിക്കുന്നത് വൈരുദ്ധ്യമാണ് നമ്മൾ വായിക്കുമ്പോൾ. അപ്പൊ അതിന് എങ്ങനെയാണ് ഈ ഹദീസിനെ പണ്ഡിതന്മാർ സമീപിച്ചിട്ടുള്ളത് എന്നാണെങ്കിൽ ചിലർ പണ്ഡിതന്മാരെന്ന് അറിയപ്പെടുന്നത് ഇത് രണ്ടു തോട്ടുകറിയാണെന്ന് അറിയും. അതേസമയം പ്രാമാണികർ, അതേപോലെ സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ ഇതിനെ പഠന വിധേയമാക്കുകയും അങ്ങനെ ഈ വിഷയത്തിൽ അവർ അവരുടെ നിലപാട് വിശദീകരിക്കുകയും ചെയ്തത് വളരെ കൃത്യമാണ്. അത് അൽഹംദുലില്ലാ നമുക്ക് ആ വിഷയത്തിൽ ഒരു തികഞ്ഞ ജ്ഞാനവുമാണ്. രണ്ട് നിലപാടുണ്ട് ഇത്തരം ഹദീസുകളുടെ വിഷയത്തിൽ. ഈ ഹദീസ് മാത്രമല്ല, കുറെ ഹദീസുകളുണ്ട് അതിന് പിന്നെ അതിന്റെ ബാഹ്യം ചിലപ്പോൾ വൈരുദ്ധ്യം അറിയിക്കും, വൈരുദ്ധ്യം അറിയിക്കും. പക്ഷേ വൈരുദ്ധ്യം അറിയിക്കുന്നതായ ഇത്തരം ഹദീസുകളെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ ഉസൂലുൽ ഫിഖ്ഹിൽ ഒരു തത്വമുണ്ട്, അതാണ് പിന്നെ താറുദു ദലാലാത്ത് എന്ന് പറയും. താറുദു ദലാലാത്ത്, അത് ഉസൂലുൽ ഫിഖ്ഹിലാണ് അതിന്റെ വിഷയം പഠിക്കുക. ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മശാസ്ത്രത്തിന്റെ നിദാന ശാസ്ത്രം. താറുദു ദലാലാത്ത് പറഞ്ഞാൽ ദലീലുകൾ, ദലീലുകൾ ഉണ്ടല്ലോ, അതിന്റെ ദലീലുകൾ അറിയിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൽ പരസ്പര വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഉസൂൽ ഫിഖ്ഹിൽ പഠിക്കുക, ഈ താറുദു ദലാലാത്തിൽ പഠിക്കുക. അപ്പോൾ ഈ ഇത്തരം ഹദീസുകൾ അതിനെ പണ്ഡിതന്മാർ ഒന്നുകിൽ ജമ്മയിലൂടെ അല്ലെങ്കിൽ തർജീഹയിലൂടെ, ഒന്നുകിൽ ജമ്മ അല്ലെങ്കിൽ തർജീഹ് അല്ലെങ്കിൽ നസ്ഖ്, ഈ മൂന്ന് തത്വങ്ങളിലൂടെയാണത് അതിന്റെ വൈരുദ്ധ്യം എന്താ കത്തീർക്കുക, വൈരുദ്ധ്യമില്ല എന്നുള്ളത് സ്ഥിരീകരിക്കുക. രണ്ട് ഹദീസുകളെയും ജമ്മ ചെയ്യും, അതെങ്ങനെയെന്നുള്ളത് ഇതിന്റെ വിഷയത്തിൽ പഠിക്കുക. അല്ലെങ്കിൽ തർജീഹ് ചെയ്യും, അല്ലെങ്കിൽ നസ്ഖ്. നസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഹദീസുകൾ, ആ രണ്ട് ഹദീസുകളിൽ ആദ്യം പറഞ്ഞ ഹദീസിന്റെ വിധിയെ പിന്നീട് പറഞ്ഞ ഹദീസിന്റെ വിധി ദുർബലപ്പെടുത്തുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖബർ സിയാർത്ത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്, ആണും പെണ്ണും ഖബർ സിയാർത്ത് പാടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. അപ്പൊ നോക്കി, നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താ? ഖബർ സന്ദർശിക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞെന്ത്? ഖബർ സന്ദർശിക്കുക. അപ്പോ രണ്ടാമത്തെ ഹദീസ് എന്ത് ചെയ്തു? ആദ്യത്തെ ഹദീസിന്റെ വിധിയെ നസ്ഖ് ചെയ്ത് ദുർബലപ്പെടുത്തി. പിന്നെ അമല് രണ്ടാമത്തെ ഹദീസ് കൊണ്ടാണ്. ഇതേപോലെ ഞാൻ നസ്ഖ് എന്ന് പറയാം. ഇവിടെ ഈ ഹദീസിന്റെ വിഷയത്തിൽ നസ്ഖ് ഇല്ല. പിന്നെയോ പണ്ഡിതന്മാർ ഇവിടെ ഈ ഹദീസിന്റെ വിഷയത്തിൽ നസ്ഖ് ഇല്ല. പിന്നെയോ ഒന്നുകിൽ ജമ്മ അല്ലെങ്കിൽ തർജീഹ്, അതിലൂടെയാണ് ഈ ഹദീസിൽ വൈരുദ്ധ്യം തോന്നിപ്പിക്കുന്നതിന് പണ്ഡിതന്മാർ എന്ത് ചെയ്തത്? അതിനെ പിന്നെ ദൂരപ്പെടുത്തിയത്. അപ്പൊ ജമ്മ ചെയ്ത പണ്ഡിതന്മാർ രണ്ട് ഹദീസിന്റെയും അറിയിപ്പുകളെ, ദലാലത്തുകളെ ജമ്മ ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞത്, ഒന്ന്, എല്ലാവരും ഇത്തിഫാഖായ ഒരു വിഷയം, എപ്പോഴാണ് ഒരു പിന്നെ ഭ്രൂണത്തിൽ റൂഹുദ, ഭ്രൂണത്തിൽ റൂഹുദൽ, അത് അതിന് 120 ദിവസം പിന്നിടുമ്പോഴാണ്. 120 ദിവസം ഈ അലക്കത്തിൻ മുതുകയുടെ സ്റ്റേജ് ഉണ്ടല്ലോ, മുതുക പിന്നിടുമ്പോഴാണ് റൂഹുദ. ഒരു ഭ്രൂണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിൽ റൂഹ് ഊതൽ എപ്പോഴാണ്? ഈ മുതുകയുടെ സ്റ്റേജ് പിന്നിട്ടതിന് ശേഷം. അതിൽ ഇഷ്കാലില്ല, അതിൽ ഇഷ്കാലില്ല. ഇഷ്കാല് എന്താണ്? മലക്ക് നിയോഗിക്കപ്പെടുകയും എഴുതുകയും ചെയ്യുന്നത് എപ്പോഴെന്നാണ്? എഴുതുകയും ചെയ്യുന്നത് എപ്പോൾ എന്നുള്ള വിഷയത്തിലാണ് ഇഷ്കാൽ. അപ്പോ ജമ്മ ചെയ്ത പണ്ഡിതന്മാർ രണ്ട് ഹദീസിനെയും മുഖവിലക്കെടുക്കുക, രണ്ട് ഹദീസിനെയും മുഖവിലക്കെടുക്കുക, എന്നിട്ട് രണ്ട് ഹദീസിന്റെയും അറിയിപ്പുകളെ പരിഗണിക്കുക ഒരു പ്രത്യേക രീതിയിൽ, അതാണ് ജമ്മ ചെയ്യൽ. അങ്ങനെയാവുമ്പോൾ ഈ ഹദീസുകളെയും പരിഗണിക്കാം, ഈ ഹദീസുകളെയും പരിഗണിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ ഇബ്നുൽ ഖയ്യിം, ഇമാം ഇബ്നു സലാഹ്, ഇമാം ഖാദിയാം, ഇവരുടെയൊക്കെ നിലപാട്, ഇബ്നു തൈമിയന്റേത് ഒരു നിലപാട് ഒരിതല്ല, രണ്ടാലൊരു കാര്യം മൂപ്പർ അനിവാര്യമായിട്ടും ഇവിടെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാണ്, മലക്കിനെ നിയോഗിച്ച് അള്ളാഹു വിധി എഴുതുമല്ലോ, അത് രണ്ടു തവണ നടക്കുന്നതാണ്. രണ്ട് തവണ നടക്കും മലക്കിനെ നിയോഗിച്ച് വിധി എഴുതൽ, രണ്ട് തവണ. ഒന്ന്, 120 ദിവസം പിന്നിട്ട ശേഷം, 120 ദിവസം പിന്നിട്ട ശേഷം. അതാണ് ഇബ്നു മസ്ഊദിൽ നിന്നുള്ള ഹദീസുകൾ അറിയിക്കുന്നത്, അനസിൽ നിന്നും. വിധി അള്ളാഹു മലക്കിനെ നിയോഗിക്കലും വിധി എഴുതലും അത് ആദ്യ 40 ദിവസത്തിന് ശേഷവും നടക്കും, ആദ്യത്തെ 40 ദിവസത്തിന് ശേഷവും നടക്കും. അപ്പൊ രണ്ട് തവണ വിധി എഴുത്തുണ്ട്. ഒന്നാമത്തേത് ആദ്യ 40 പിന്നിട്ടതിന് ശേഷമാണ്. രണ്ടാമത്തേത് അള്ളാഹു മലക്കിനെ നിയോഗിച്ച് വിധി എഴുതുന്നത് 120 ദിവസം പിന്നിട്ട ശേഷമാണ്, ആദ്യ 40 ദിവസത്തിന് ശേഷം എന്നുള്ളതാണ് ഹുദൈഫ ഇബ്നു സയ്യിദിൽ നിന്നുള്ള മുസ്ലിമിന്റെ റിവായത്തുകൾ അറിയിക്കുന്നത്. 120 പിന്നിട്ടതിന് ശേഷം എന്നുള്ളതാണ് ആരുടേത് അറിയിക്കുന്നത്? ഇബ്നു മസ്ഊദിൽ നിന്നും അനസിൽ നിന്നും ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസ് അറിയിക്കുന്നത്. ഇതാണ് പിന്നെ ഒരു അഭിപ്രായം, ഒരഭിപ്രായം ജമ്മ ചെയ്യുമ്പോൾ എങ്ങനെ ജമ്മ ചെയ്യണം എന്ന വിഷയത്തിൽ. മനസ്സിലായോ? ഇത് നമ്മൾ ഇനി ഒന്നുകൂടി ഒന്നുകൂടി പറയണം. അപ്പോളത് രണ്ടാമതൊരു അഭിപ്രായം ഇമാം ഇബ്നു റജബുൽ ഹംബലിയുടേതാണ്. ഇബ്നു റജബുൽ ഹംബലി പറഞ്ഞത്, ഗർഭസ്ഥ ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം ചില ഗർഭസ്ഥ ശിശുക്കൾക്ക് 120 ദിവസം പിന്നിട്ടായിരിക്കും അതിൽ മലക്കിന് നിയോഗിക്കപ്പെടുന്നതും അതിന് വിധി എഴുതുന്നതും. ചിലരെ സംബന്ധിച്ചിടത്തോളം 40 പിന്നിട്ടതിന് ശേഷമായിരിക്കും അതിൽ മലക്ക് നിയോഗിക്കപ്പെടുന്നതും വിധി എഴുതുന്നതും. അതാണ് ഇമാം ഇബ്നു റജബിന്റെ നിലപാട്. എന്താണ് നിലപാട് പറഞ്ഞാൽ? ഗർഭസ്ഥ ശിശുക്കളെല്ലാം ഒരേ ഡേറ്റിലായിക്കൊള്ളണമെന്നില്ല, പിന്നെ ചില ഗർഭസ്ഥ ശിശുക്കളിലേക്ക് മലക്ക് നിയോഗിക്കപ്പെടുന്നതും അതിന്റെ വിധി എഴുതുന്നതും എപ്പോഴായിരിക്കും? 40 ദിവസം പിന്നിട്ട ശേഷമായിരിക്കും. ചിലതിനെ സംബന്ധിച്ചിടത്തോളം 120 ദിവസം പിന്നിട്ട ശേഷമായിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല 120 ദിവസം പിന്നിട്ടതിന് ശേഷം എന്നുള്ളത് എഴുതി റിപ്പോർട്ട് ചെയ്തു. ഹുദൈഫ ഇബ്നു സയ്യിദ് അൽ-ഖിഫാരി അത് 40 ദിവസം പിന്നിട്ടതിന് ശേഷം എന്നുള്ള റിപ്പോർട്ടും രേഖപ്പെടുത്തി. ഇതാണ് ഇബ്നു റജബ് അൽ-ഹംബലിയുടെ പക്ഷം. അങ്ങനെ പരിഷ്കാരല്ല. മൂന്നാമത്തെ അഭിപ്രായം, ഹദീസിൽ 120 ദിവസം പിന്നിട്ടാലാണ് മലക്ക് നിയോഗിക്കപ്പെടുന്നതും എഴുതുന്നതും അല്ലെ. ഹുദൈഫയിൽ നിന്നുള്ള ഹദീസിൽ 40 ദിവസം ആദ്യ 40 ദിവസത്തിന് ശേഷം മലക്ക് നിയോഗിക്കപ്പെടുന്നതാണ്. അത് അതിന്റെ ഉടനെ എന്ന് പറഞ്ഞിട്ടില്ല, 40 ദിവസത്തിന് ശേഷം പിന്നെ അത് പെട്ടെന്ന് തന്നെ ആയിക്കൊള്ളണം എന്ന് ഇവിടെ റിപ്പോർട്ടിലില്ല. പിന്നെയോ 40 ദിവസത്തിന് ശേഷം ഏതൊരവസരത്തിലും. അപ്പൊ 40 ദിവസത്തിന് ശേഷം അതിന് അലക്കത്ത് എന്നൊരു സ്റ്റേജ് കഴിഞ്ഞു പോകും, പിന്നെ മുതുകത്ത് എന്നൊരു സ്റ്റേജ് കഴിഞ്ഞു പോകും. ഇബ്നു മസ്ഊദിൽ വ്യക്തമാക്കി പറഞ്ഞത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പിന്നെ അത് പിന്നെ 120 ദിവസത്തിന് ശേഷം എന്ന് മുക്കയ്യതായി പറഞ്ഞതുപോലെ 40 ദിവസത്തിന് ശേഷം പിന്നെയാണ് എന്ത് വരുന്നത്, 120 വരുന്നത്. അപ്പോ ഇവിടെ 40 ദിവസത്തിന് ശേഷം എന്ന് ആമായിട്ട് പൊതുവിൽ പറഞ്ഞു. അത് 120 കഴിഞ്ഞിട്ടായാലും ഇതിനെതിരാണില്ല. അപ്പോ ഈ ഹദീസിന്റെ പൊതുപ്രയോഗത്തെ, ഈ ഹദീസുകളുടെ പ്രത്യേക പ്രയോഗം ഉണ്ടല്ലോ, അത് ഹാസാക്കിയിട്ടുണ്ട്. 40 ദിവസത്തിന് ശേഷം എന്ന് അവിടെ പറഞ്ഞു, ഇവിടെ 40 ദിവസത്തിന് ശേഷം എന്ന് എന്നുള്ളത് പറഞ്ഞു. പറഞ്ഞ മനസ്സിലായില്ല. 40 പിന്നിട്ടതിന് ശേഷം, അത് 42 ആയാലും 45 ആയാലും അതിനെ കുറിച്ച് നമുക്ക് പറയാം. ഇൻഷാല്ല 40 പിന്നിട്ടതിന് ശേഷം എന്നാണ് ഹുദൈഫയുടെ ഹദീസിലുള്ളത്. 40 പിന്നിട്ടതിന് ശേഷം എന്ന് അത് ഇതിൽ പറഞ്ഞിട്ടില്ല, അത് പെട്ടെന്ന് തന്നെയൊന്നും പറഞ്ഞിട്ടില്ല. അതേസമയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? 120 ആയാലും. അപ്പൊ ഇവിടെ മുത്തലഖായി പറഞ്ഞു, പൊതുവിൽ പറഞ്ഞു, അതിനെ എന്ത് ചെയ്തു ഇവിടെ സ്വാഭാവികമായിട്ട് പറഞ്ഞു. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ രണ്ട് ഹദീസിനെ പരിഗണിക്കുക. ഇത് പൊതുപ്രയോഗമാണ്, ഇത് പ്രത്യേക പ്രയോഗമാണ്. അതുകൊണ്ട് അമൽ വിശ്വസിക്കേണ്ടത് ഏതാണ്? ഇതിൽ പറഞ്ഞതിനാണ്. അതിന്റെ അർത്ഥം ഇത് വിശ്വസിക്കേണ്ട എന്നല്ല, 40 പിന്നിട്ടതിന് ശേഷം എന്നാ പറഞ്ഞത്. ഇവിടെ 40 പിന്നിട്ടിട്ട് 120 എത്തിയിട്ടുണ്ടെങ്കിലാണ് എന്ത് മലക്ക് നിയോഗിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് രണ്ട് ഹദീസ് ബന്ധേണ്ടതില്ല. ഈ ഹദീസിനെ ഒഴിവാക്കേണ്ടതില്ല, ഈ ഹദീസിനെ ഒഴിവാക്കേണ്ടതില്ല, രണ്ട് ഹദീസിനെയും പരിഗണിക്കാം എന്നാണ് മൂന്നാമതൊരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം ഇബ്നുൽ ഖയ്യിം ആദ്യത്തെ അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതനാണെങ്കിലും മൂന്നാമത്തെ ഈ വിഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം കേട്ടപ്പോൾ അദ്ദേഹം വളരെ നല്ല ഒരു സമീപനമായിട്ട് അത് വിധിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം ഈ മൂന്നാമത്തെ അഭിപ്രായത്തെ ഒരു നല്ല സമീപനായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞ മനസ്സിലായത് നോക്കി. ഇപ്പൊ നമ്മൾ ആദ്യം ഈ ഹദീസുകൾ ഇങ്ങനെ കേട്ടപ്പോൾ നമുക്കൊരു പ്രയാസം തോന്നിയിട്ടുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ അതിനെ പറഞ്ഞതായ ആ ഒരു പിന്നെ നിലപാടുകൾ മനസ്സിലാക്കുമ്പോൾ എന്തായി നമുക്ക് അല്ലെ, അതിലൊരു പിന്നെ വിജ്ഞാനായി. അതേപോലെ തന്നെ ആ ആദ്യം നമ്മൾ കേട്ടപ്പോൾ തോന്നിയ ആ വൈരുദ്ധ്യം ഉണ്ടല്ല, പിന്നെ ആ പ്രയാസം പിന്നെ വരണില്ല. എപ്പോഴും അങ്ങനെയാണ്. ഒരു ഹദീസ് നമ്മൾ അതിനൊരു വിധി എഴുതുന്നതിന് മുമ്പായിട്ട് ഈ ഹദീസ് ആദ്യമായിട്ട് ചർച്ച ചെയ്ത പ്രാമാണികർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ആ നിലപാടുകൾ എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതില്ല എങ്കിലാണ് ഈ തൽപരകക്ഷികളുടെ ഈ വിദണ്ഡവാദങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ആദർശം പണയപ്പെടുത്തുക. അള്ളാഹു കാക്കട്ടനാവുന്നതില്ല. പിന്നെ ഒരു നിലപാട് ഇതിൽ പറഞ്ഞ ജമ്മന്റെ വജിൽ ഒരു നിലപാട് പറഞ്ഞത്, അത് പിൽക്കാലക്കാരനിൽ ചിലരൊക്കെയാണ് അത് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലക്കിനെ നിയോഗിക്കപ്പെടുന്നതും വിധി എഴുതുന്നതും അത് ആദ്യ 40 ദിവസത്തിന് ശേഷം തന്നെയാണ് ഈ ഹദീസുകൾ അറിയിക്കുന്നത് പോലെ. ആദ്യ 40 ദിവസത്തിന് ശേഷമാണ് മലക്ക് നിയോഗിക്കപ്പെടുന്നതും എഴുതുന്നതും എന്നുള്ളത് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നമാണ്. ഇവിടെ ഈ ഹദീസിൽ എന്താണുള്ളത്? ഹദീസിൽ 120, ഈ ഹദീസ് അറിയിക്കുന്നത് 120 ദിവസത്തിന് ശേഷം എന്നാണ്. അപ്പൊ ആ പണ്ഡിതന്മാര് പറഞ്ഞത് പിന്നെ 40 ദിവസത്തിന് ശേഷം എന്നുള്ളത് പറഞ്ഞെങ്കിൽ ഈ ഹദീസുകളൊക്കെ നമ്മൾ പരിഗണിക്കലായി. പക്ഷെ ഈ ഹദീസിന് അപ്പൊ അവര് പറഞ്ഞ മറുപടി, ഇന്ന അഹദക്കും ഇജ്മ ഖൽഖുഹു ഫീ ബത്നി ഉമ്മി 40 യൗമൻ എന്ന് പറഞ്ഞിട്ട് അല്ല ഇത്രയും ഭാഗം, അതൊരു ജുംല മുഅ്തരിദ എന്നാ പറയാ. 40 യൗമൻ ثم يبعث الله ملكا فيؤمر بأربع كلمات. ഇതിന്റെ ഈ സുമ്മ എന്നുള്ളതുണ്ടല്ലോ അതഫാണ്, അതിന്റെ ബന്ധം ഈ ഇവിടുക്കാണ്. ഇന്ന അഹദക്കും യുജ്മ ഖൽഖു ഫീ ബത്നി ഉമ്മി 40 യൗമൻ ثم يبعث الله ملكا فيؤمر بأربع كلمات. 40 ദിവസം ഭ്രൂണം അത് ഉമ്മയുടെ വയറ്റിൽ 40 ദിവസങ്ങളിലായിട്ട് ഘടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ 40 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ശുക്ലാണു പിന്നെ അണ്ടത്തിൽ പ്രവേശിക്കുന്നത്, അങ്ങനെ അത് ചിത്താണ്ടായിട്ട് പരിണമിക്കുന്നത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ആ പിന്നെ നുത്ഫയുടെ അവസ്ഥ 40 ദിവസം എന്ന് പറയില്ലേ, ആ 40 ദിവസം അത് ഉമ്മയുടെ വയറ്റിൽ ഭ്രൂണം ഘടിപ്പിക്കപ്പെടുന്ന ആ സ്റ്റേജാണ് സിക്താണ്ടമായിട്ട്. അതൊരു ഭ്രൂണത്തിന്റെ ഫസ്റ്റ് സ്റ്റേജാണ്. സുമ്മ അബ്ബാസുല്ലാഹു മലക്കൻ, പിന്നെ അള്ളാഹു അതിലേക്ക് മലക്കിനെ നിയോഗിക്കും. ഫൈ ഉമർ ബി അർബൈ കലിമാത്തിൽ, പിന്നെ മലക്ക് വിധി എഴുതും എന്നുള്ള കാര്യം. അപ്പൊ ഇതിന്റെ ഈ സുമ്മ അബ്ബാസുല്ലാഹു മലക്കൻ എന്നുള്ളതിന്റെ ബന്ധം ഈ ഫീബത്തിനി അർബായി നിയോമൻ എന്നുള്ളതിനോടാണ്. പിന്നെ അപ്പൊ ഈ പറഞ്ഞത് എന്താ, സുമ്മയക്കൂൻ അലക്കത്തെ മിശ്രതാലിക്ക്, സുമ്മയക്കൂൻ മുതുകത്തെ മിശ്രതാലിക്ക്, അതൊരു ജുംല മുഅ്തരിദാ. അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെയാണ് ഈ പിന്നെ 40 ദിവസത്തിന് ശേഷമാണ് അത് അലക്കയായി മാറുന്നത്, അത് മുതുകയായിട്ട് മാറുന്നത് എന്നുള്ളൊരു വിവരം ഇടയിൽ കൊണ്ടുവന്ന് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഈ സുമ്മയ ബസുല്ലാഹു മലക്കൻ എന്നുള്ളതിനോട് നേരിട്ട് ബന്ധം ആരോടാണ്? അതിന് ഈ ഫി പത്നി ഉമ്മി അർബഈന യൗമൻ എന്നുള്ളതിനോടാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഹദീസുകളുടെ ആശയവും ഈ ഹദീസുകളുടെ ആശയം എന്തായി? ആ ഒരേപോലെയായി. അപ്പൊ ഈ ഹദീസുകളുടെ തേട്ടം എന്ത് എന്നുള്ളത് നോട് ഒക്കും ഈ ഹദീസ് വിവിധം വിശദീകരിച്ചാൽ എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷെ ആ വീക്ഷണത്തെ പല ആധുനികരും ഒരു നല്ല ആശയമായി കണ്ടിട്ടുണ്ടെങ്കിലും ശരിക്ക് പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതൊക്കെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഇതിന്റെ ഈ ഹദീസുകളുടെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോ നമ്മൾ പ്രത്യക്ഷ വായന നടത്തുമ്പോൾ പരസ്പരം വൈരുദ്ധ്യം തോന്നിക്കുന്ന ഈ രണ്ട് ഹദീസുകളെ ജമ്മ് ചെയ്യുന്നത് എങ്ങനെയാ നമ്മൾ പറഞ്ഞു, പണ്ഡിതന്മാരുടെ രീതിയാണ് പറഞ്ഞത്. ഒന്നുകിൽ ഈ എഴുത്തുണ്ടല്ലോ മലക്കിനെ നിയോഗിക്കുന്ന എഴുത്തുന്നതും ഒരു തവണ തന്നെയല്ല, പിന്നെയോ രണ്ട് തവണയാകാം. ആദ്യത്തെ 40 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 120 പിന്നിട്ട ശേഷം. രണ്ടാമത് പറഞ്ഞത് ചില ഭ്രൂണങ്ങളെ സംബന്ധിച്ചിടത്തോളം 40 പിന്നിട്ട ശേഷം, ചിലതിനെ സംബന്ധിച്ചിടത്തോളം 120 പിന്നിട്ട ശേഷം. അതാണ് ഇബ്നു റജബിന്റെ ഒക്കെ പക്ഷം. മൂന്നാമത് പറഞ്ഞത് ഇവിടെ 120 ശേഷം എന്നുള്ളത് വ്യക്തമാണ്, കാരണം മുതുക ആയതിന് ശേഷമാണ് മലക്കിനെ നിയോഗിക്കപ്പെടുന്നത്. അത് എന്തായി, അത് മുഖയ്യതായിട്ട് പറഞ്ഞു 120 ശേഷം എന്നുള്ളത്. അതേസമയം ഇവിടെ 40 ശേഷം എന്ന പറഞ്ഞാൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പൊതുവായി പറഞ്ഞത് ഇവിടെ പ്രത്യേകമാക്കി. അപ്പൊ പ്രത്യേകമാക്കി റിപ്പോർട്ടിന് എന്ത് ചെയ്യേണ്ടത്, ഇതിനേക്കാൾ മുന്തിപ്പിക്കേണ്ടത്, ഈ റിപ്പോർട്ടുകളെക്കാൾ മുന്തിപ്പിക്കേണ്ടത്. നാലാമത്തേത് പിന്നെ ആദ്യ 40 പിന്നിട്ട ശേഷം തന്നെയാണ് മലക്കിന് നിയോഗിക്കപ്പെടുന്നതും എഴുതുന്നത്. അതാണ് ഇവയുടെ ഹദീഫയുടെ ഹദീസ് അറിയിക്കുന്നത്. അതൊരിക്കലും ഈ റിപ്പോർട്ടിന് എതിരാണില്ല, ഈ റിപ്പോർട്ടിന് എതിരാണില്ല. ഇവിടെ ഇന്ന അഹദക്കും യുജ്മ ഖൽഖു ഫി ബത്നി ഉമ്മിഹി അർബഈന യൗമൻ സുമ്മ യബ്അസുല്ലാഹു മലക്കൻ ഫൈ ഉമറു എന്ന രീതിയിലാണ് ഹദീസിന്റെ ക്രമം. അതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നുത്ഫക്ക് അലക്കത്തിന്റെയും മുതുകത്തിന്റെയും സ്റ്റേജുകൾ ഉണ്ടാകും എന്നുള്ളത് ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. അറബി ഭാഷയിൽ ഈ ശൈലി പ്രയോഗിക്കുന്നതിൽ സർവ്വസാധാരണമാണ്, ഇങ്ങനെ ജുംല മുഅ്തരിദ കൊണ്ടുവന്നിട്ട് ഈ രീതിയിൽ. അങ്ങനെ ആകുമ്പോൾ എന്തായി, ഈ ഹദീസിന്റെ അതേ ഈ ഹദീസുകളുടെ അതേ തേട്ടം തന്നെയാണ് ആർക്കും വരുന്നത്, ഈ ഹദീസിനും വരുന്നത്. എന്തിനാപ്പൊ ഇങ്ങനെ ഒരു മെനക്കെടി എന്ന് ചോദിക്കും, ഇവിടെ ഒരു ജുംല മുഅ്തരിദ എന്തിനാ സങ്കല്പിക്കണമെന്ന് ചിലർ ചോദിച്ചേക്കും. അപ്പൊ അത് എന്തിനാ സങ്കല്പിക്കണത്, ഈ ഹദീസിന്റെ തേട്ടം ഈ ഹദീസിനോട് ഹദീസുകളോടൊക്കാൻ വേണ്ടിയിട്ട്. അത്ര നമ്മൾ പറഞ്ഞ ഇതാണ് ജമ്മയിന്റെ രീതി. ഇനിയൊരു രീതി ഉണ്ട്, അതെന്താ, തർജിഹാൻ. അതാണ് വളരെ ഇതിൽ ഗൗരവപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഇവിടെ നോക്കി, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിവായത്ത് ആരുടേതാ, ഏതാ, ഇതാണ് അല്ലെ, അനസിൽ നിന്നുള്ള ഹദീസ്, ഇബ്നു മസ്ഊദിൽ നിന്നുള്ള ഹദീസ് അല്ലെ. അതാണ് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒന്നിച്ചുള്ള നിവേദനം. ഹുദൈഫയുടെ ഹദീസ് ആര് മാത്രം റിപ്പോർട്ട് ചെയ്താണ്, ഇമാം മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്താണ്. അതൊന്ന് അങ്ങനെയാണ് എങ്കിൽ ആരുടെ റിപ്പോർട്ടിനെ നമ്മൾ മുന്തിപ്പിക്കേണ്ടത്, ബുഖാരി മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ് മുന്തിപ്പിക്കേണ്ടത്. ഇത് ഹുദൈഫയുടെ മാത്രം നിവേദനമാണ്. അതിന് ഇത് ആരുടെ കൂടിയാണ്, ഇവിടെ ഇത് അനസിൽ നിന്നുള്ള റിപ്പോർട്ടാണ്, ഇബ്നു മസ്ഊദിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ ആക്കുമ്പോ ആ പരിഗണനയിലും ഏതിനാണ് തന്നെയാണ് മുന്തിപ്പിക്കേണ്ടത്, ഈ ആദ്യത്തെ റിപ്പോർട്ടുകളെയാണ് മുന്തിപ്പിക്കേണ്ടത്. പിന്നൊരു വിഷയം, ഹുദൈഫയുടെ ഹദീസ് ഉണ്ടല്ലോ, അതിന്റെ ദബ്ത് കൃത്യല്ല. എന്താ ദബ്ത് കൃത്യല്ല എന്ന് പറഞ്ഞ, അത് പിന്നെ അതിന് നിവേദനത്തിൽ വധപ്രയോഗങ്ങൾ കണിശതയിൽ വന്നിട്ടില്ല, കണിശതയിൽ വന്നിട്ടില്ല. ചിലയിടത്ത് ഇസ്നാനി വർബാവു, ഇസ്രത്താനി വർബാവു നിലയില്ല, ചിലയിടത്ത് അർബാവു നിലയില്ല, ചിലയിടത്ത് ഹംസത്തിന് വർബാവു നിലയില്ല. എങ്ങനെയാണ് പദപ്രയോഗങ്ങളിൽ കണിശത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ഈ റിപ്പോർട്ടിലേക്ക് നോക്കിയിട്ട് തന്നെയല്ല, ഹുദൈഫ ഇബ്നു ഉസൈദ് ഖിഫാരിയുടെ റിപ്പോർട്ടിലേക്ക് ഇമാം ബുഖാരി നോക്കിയിട്ടല്ല. ഇമാം ബുഖാരി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇമാം ബുഖാരി അത് നോക്കിയത് സഹീഹായതും അതേപോലെ തന്നെ റിപ്പോർട്ടിൽ കൃത്യതയുമുള്ള നിവേദനത്തിലേക്കാണ് നോക്കിയത്. അതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ആ പരിഗണനയിലും ആരെയാണ് മുന്തിപ്പിക്കേണ്ടത്? ഈ ആദ്യ റിവായത്തുകളെയാണ് മുന്തിപ്പിക്കേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതാണ് ഹുദൈഫയുടെ ഈ ഹദീസിന്റെ ലഫ്ദുകൾ അത് ലബ്ത് ചെയ്യുന്നതിൽ കൃത്യതല്ല. ലബ്ത് എന്നാൽ അതിൽ കണിശതയിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുന്നതിൽ എന്തില്ല, ഒരു കൃത്യതല്ല. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത് ഈ റിപ്പോർട്ടിനാണ്. അപ്പൊ നോക്കി നിങ്ങൾ, അതാണ് തർജീഹിൽ ഇത്തരം പരിഗണനകളാൽ എന്ത് ചെയ്യും, ഈ ബലപ്പെട്ട റിപ്പോർട്ടുണ്ടല്ലേ ഇതിനെയാണ് മുന്തിപ്പിക്കുക. അതിന്റെ അർത്ഥം ഇതിനെ തോട്ടുകറിയണം എന്നുള്ളതല്ല. പിന്നെ ഇത് എന്തുകൊണ്ട് എന്നുള്ളത് അതിൻ്റെതായ തൗജീഹുകൾ പറഞ്ഞ് അതിനെ മാറ്റിവെക്കും. അതേസമയം ഇതിനെയാണ് പിന്നെ മുന്തിപ്പിക്കുക. ഈ ഹദീസിന്റെ തേട്ടങ്ങൾ എന്താണോ അതാണ് സ്വീകരിക്കുക. അപ്പൊ അത് ഒന്നുകൂടി, രണ്ട് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ രണ്ട് തരം റിപ്പോർട്ടുകൾ, അതിൽ ഒരു റിപ്പോർട്ടുകൾ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒന്നിച്ചാണ്. വ്യത്യസ്ത റാവികൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദും അനസും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹുദൈഫ മാത്രമാണ് റാവി. പിന്നെ ഈ ഹദീസ് നോക്കി നിങ്ങൾ, ഇതിന്റെ ലഫ്ളുകളിൽ എന്തില്ല, 40, 41 അല്ലെങ്കിൽ 120, 125 അങ്ങനെയൊന്നുമില്ല. പിന്നെയോ ആ ഇത് കൃത്യമാണ്, 40 ദിവസം നുത്ഫ, പിന്നെ 40 ദിവസം അലക, 40 ദിവസം മുദ എന്ന രീതിയിൽ കൃത്യമായിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ നുത്ഫത്തുൻ അലക്കത്തുൻ മുദഖത്തുൻ ഇങ്ങനെയാണ്. പിന്നെയാണ് മലക്കിനെ നിയോഗിക്കപ്പെടുന്നത്. അപ്പൊ ഇതിൽ വബത്ത് കൃത്യമാണ്, അതേസമയം ഇതിലങ്ങനല്ല. വബത്തിൽ എന്തുണ്ട്, കണിശത ഉണ്ടായിട്ടില്ല. അത് കാരണത്താൽ തന്നെ ഈ റിപ്പോർട്ടിനേക്കാൾ ബലപ്പെടുത്തേണ്ടത് ഏത് റിപ്പോർട്ടുകളാണ്? ഈ ആദ്യം പറഞ്ഞ ഈ റിപ്പോർട്ടുകളാണ്, 120 ദിവസം പിന്നേക്കാൾ എന്നറിയിക്കുന്ന റിപ്പോർട്ടുകളാണ്. അതാണ് തർജീഹ്. അങ്ങനെ ഈ റിപ്പോർട്ടുകളെ തർജീഹ് ചെയ്യുന്നതാണ് പ്രബലപ്പെടുത്തുക. എന്നിട്ട് അതിലുള്ളത് അനുസരിച്ച് നമ്മൾ വിധിക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ളത്. ഹലാസ്, അതാണ് പിന്നെ ഇബ്നു തൈമിയ്യയൊക്കെ അതിൽ വിശദീകരിച്ചത്. ഇവിടെ ഒരു വിഷയം, ഈ ഹദീസിലുണ്ടല്ലോ, നമ്മളിപ്പോ ജമ്മ ചെയ്യുമ്പോ ഈ രണ്ടാം ഹദീസിനെ പരിഗണിക്കും. ആ പരിഗണനയിൽ അപ്പൊ നമ്മൾ ഈ ഭാഗത്തിന് എന്ത് പ്രതികരിക്കും എന്നുള്ളതാണ്. നുത്ഫ എന്ന് പറഞ്ഞെങ്കിൽ ഗർഭാശയത്തിൽ ശുക്ലാണു അണ്ടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സ്റ്റേജ് എന്താ, സിക്താണ്ടാണ്. ആ സിക്താണ്ടത്തിന് 42 ദിവസം പിന്നിട്ടാൽ അള്ളാഹു മലക്കിനെ നിയോഗിക്കും. എന്നിട്ട് അതിനെ തസ്വീർ ചെയ്യും, രൂപപ്പെടുത്തും. എന്നിട്ട് അതിന്റെ സംഅ്, ബസർ, ജിൽദ്, ലഹ്മ്, അമ്മ് ഇതൊക്കെ അതിനെ സൃഷ്ടിക്കും എന്നാണ്. ഒരിക്കലും 40 ദിവസം പിന്നിട്ട ഭ്രൂണത്തിൽ ഇത് വരണല്ല. 40 ദിവസം പിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് രക്തപിണ്ഡമായിട്ട് ഒരു ലീച്ചസിന് സമാനം, ഒരു നീരട്ടയ്ക്ക് സമാനം ഗർഭാശയ ഭിത്തിയിൽ അത് അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. ഫിലോപ്പിൻ നാളിയിലൂടെ അത് അണ്ടാശയത്തിൽ നിന്ന് ഗർഭപാത്രത്തിലേക്ക് എത്തി ഗർഭപാത്ര ഭിത്തികളിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. 40 പിന്നിട്ടാൽ ആർക്ക്? ഭ്രൂണത്തിന്. അതിലൊരിക്കലും എന്തില്ല, കേൾവില്ല, കാഴ്ചയില്ല, തോലില്ല, ലഹമില്ല, അവമില്ല. അപ്പോ അതൊരു ഈ ഹദീസിന്റെ വിഷയത്തിൽ ഒരു ഇഷ്കാലായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇബ്നു സലാഹ് ഖാദീ ഇയാദിവരൊക്കെ പറഞ്ഞത് അതിന് കാഴ്ചയും കേൾവി ഇതൊക്കെ സൃഷ്ടിക്കപ്പെടും എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ അത് അതിന് തീരുമാനിക്കപ്പെടും വിധിക്കപ്പെടും എന്നുള്ളതാണ്. ഇതവിടെ അത് ഒരിക്കലും ശാസ്ത്രീയമായിട്ട് തെളിയാത്തൊരു വിഷയമാണത്. ആ ഇത്രയും 40 ദിവസം പിന്നിട്ടുള്ള ഒരു ഇത് ഭ്രൂണം അല്ലെങ്കിൽ ഒരു പിന്നെ നുത്ഫ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും ഇതൊന്നും തെളിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞത് ഇതൊക്കെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതല്ല, പിന്നെ മലക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അതിന് വിധിക്കപ്പെടും എന്നുള്ളതാണ്, വിധിക്കപ്പെടും. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വിഷയം അതുകൂടിയുണ്ട്. ഈ പിന്നെ ഭ്രൂണത്തിൽ ഇത് നമ്മൾ പ്രത്യക്ഷത്തായിട്ട് കാണുന്നില്ല എന്നുള്ളതുള്ളൂ, ഭ്രൂണത്തിൽ ഇത് പ്രത്യക്ഷമായിട്ട് കാണുന്നില്ല എന്നുള്ളതുള്ളൂ. പക്ഷെ പ്രത്യക്ഷത്തിൽ കാണാത്ത പലതും എന്ത് നടക്കുന്നുണ്ട്? ഈ സംഗതിയിലുണ്ട്. നുത്ഫയാകട്ടെ, ഇപ്പൊ സിക്താണ്ടം, ആ സിക്താണ്ടം പിന്നെ അണ്ടാശയത്തിൽ നിന്ന് ഫിലോപ്പിയൻ നാളിയിലൂടെ ഒടുക്ക് വരുന്നുണ്ട്, ഗർഭപാത്രത്തിലേക്ക് വരുന്നുണ്ട് അല്ലേ. പിന്നെ അത് ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്, പറയുമ്പോൾ അതൊരു രക്തപിണ്ടാണ്. അപ്പോ രക്തപിണ്ടാണ്. അപ്പോ നുത്ഫയായാലും രക്തപിണ്ടായാലും അതിൽ നമ്മൾ കാണാത്ത പലതും ഉണ്ട്, നമ്മൾ കാണാത്ത പലതും ഉണ്ട്. അപ്പോ നമ്മൾ കാണുന്ന രീതിയിൽ കേൾവി, കാഴ്ച, തൊലി, ലഹ്മ്, അവം ഇതൊന്നും ഇല്ല എന്നുള്ളൂ. അതേസമയം കാണാത്ത പലതും അതിലുണ്ട്. അപ്പോ പിന്നെ ആ രീതിയിൽ ഉള്ള പിന്നെ കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത രീതിയിൽ പലതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭ്രൂണത്തിൽ നുത്ഫയിൽ നടക്കുന്നുണ്ട്. അത് ഒരു അലക്കയുടെ പിരീഡ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലര് പറഞ്ഞത് ഇതിന്റെയൊക്കെ സൃഷ്ടിപ്പിന്റെ തുടക്കം അതായത് സംഭവമായിട്ടില്ല, കേൾവിയായിട്ടില്ല, പക്ഷെ അതിന്റെയൊക്കെ ഒരു തുടക്കം എവിടെയുണ്ട്? ആ ഈ ഭ്രൂണത്തിന്റെ ആദ്യ പിരീഡുകളിൽ തന്നെ ഉണ്ട്. 120 പിന്നിട്ടതിന് ശേഷമാണ്, മുദുഹയുടെ പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ പടക്കപ്പെടുന്നതെങ്കിലും പക്ഷെ അതിലൊക്കെ ഒരു തുടക്കം എവിടെയുണ്ട്? ഒരു സിക്താണ്ടം അത് പിന്നെ അലക്കയായി മാറുന്ന ഒരു സ്റ്റേജിൽ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. ജീവനുണ്ട്, റൂഹില്ലാന്നേ ഉള്ളു. ആ ആകാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ ഈ വിവിധ സ്റ്റേജുകളിൽ പലതും നടക്കേണ്ടി എന്നുള്ളത് മനുഷ്യർ ആലോചിക്കാനായിരിക്കാം വിവിധ സ്റ്റേജുകളെ കുറിച്ച്. ഇപ്പൊ വലക്കത് ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫ എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിന് മുമ്പ് ഒരു നുത്ഫല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതാല എന്താ നുത്ഫ പറയാതെ അലക്ക പറഞ്ഞു. അപ്പോൾ ഈ പരിണാമഘട്ടങ്ങളെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനാണ് വിവിധ പരിണാമഘട്ടങ്ങളെ ഊന്നിയിട്ട് ചെയ്യുന്നത് പരാമർശങ്ങൾ പ്രമാണ വചനങ്ങളിൽ വരുന്നത്. അപ്പോ ഒരു അലക്കയുടെ പിരീഡിൽ തന്നെ ബസർ, ജിൽദ്, ലഹ്മ്, അവം ഇതിന്റെയൊക്കെ സൃഷ്ടിപ്പിന്റെ തുടക്കമായിട്ട് പലതും അതിൽ നടക്കുന്നുണ്ടാകാം, നമുക്കത് ഗോചരല്ല എന്ന് മാത്രം. അപ്പൊ അത് ആലോചിക്കാനും ചിന്തിക്കാനായിരിക്കും ഈ പരാമർശങ്ങൾ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അലാ കുല്ലി, ഇതൊന്നും എന്തല്ല, ഇതൊന്നും ഒരു പിന്നെ ഈ ചില ഭൗതികർ പറയുന്നത് പോലെ ഒരു അശാസ്ത്രീയമായിട്ടുള്ളതായ കാര്യങ്ങളോ വസ്തുതകളോ അല്ല. ഇതിനൊക്കെ അതിൻ്റെതായ തൗജീഹുകൾ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒന്നുകൂടി ഞാനിങ്ങനെ എൻ്റെ ഒരു ആകത്തുക പറയാണ്. രണ്ടു തരം ഹദീസുകൾ, ആ ഹദീസുകളുടെ പ്രത്യക്ഷം അറിയിക്കുന്നത് വൈരുദ്ധ്യമാണ്. എപ്പോഴാണ് ഒരു ഭ്രൂണത്തിലേക്ക് മലക്ക് നിയോഗിക്കപ്പെടുന്നത്, എന്നിട്ട് ആ മലക്ക് എഴുതുന്നത്. അപ്പൊ അതിൽ വന്ന രണ്ട് കൂട്ടം ഹദീസുകൾ അതാണ് ഇവിടെ എഴുതിയത്. അതിൽ പണ്ഡിതന്മാർ ഒരു കൂട്ടർ ജമ്മിന്റെ രീതിയാണ് സ്വീകരിച്ചത്. ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ നിലപാട്. ചിലർ തെർജിഹിന്റെ നിലപാടാണ് സ്വീകരിച്ചത്. രണ്ട് നിലപാടും എന്താണ്, അത് വളരെ കൃത്യമാണ് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ. പിന്നെ ഈ ഹദീസുകൾ അത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിവേദനങ്ങളാണ്. വിവിധ സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന്റെ വബുത്ത് കൃത്യമാണ്, എന്തില്ല ഈ രീതിയിൽ, അതിലെന്തില്ല പദപ്രയോഗങ്ങളിൽ വ്യത്യാസമല്ല. ഹുദൈഫത്ത് ബിൻ ഉസൈദ് അൽ ഖിഫാരിയുടെ ഈ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഹുദൈഫയിൽ നിന്ന് അബു തുഫൈൽ എന്ന് പറഞ്ഞിട്ട് റാവി ഉണ്ട്. അബു തുഫൈൽ എന്ന് പറഞ്ഞ റാവി ഇമാം മുസ്ലിമിന്റെ മാത്രം വിചാരിക്കപ്പെട്ടാണ് അബു തുഫൈൽ. ആ അബു തുഫൈലിന്റെ നിവേദനത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത്, മനസ്സിലല്ലേ. ഈ പദപ്രയോഗങ്ങളിൽ വബുത്തില്ലായ്മ വന്നിട്ടുള്ളത് അത് ഇബ്നു ഹജറൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പോ ഈ ഹദീസുകളാണ് ഈ വിഷയത്തിനെന്ത് പരിഗണനീയം, ഈ ഹദീസിന്റെ ആശയങ്ങളാണ് ഈ വിഷയത്തിൽ പരിഗണനീയം. ഈ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥം നമ്മൾ വലിച്ചെറിയണം എന്നല്ല, പിന്നെയോ അതിന് പണ്ഡിതന്മാർ പറഞ്ഞതായ നിലപാടുകളിലൂടെ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹലാ, നിസ്കാല ബാക്കിണ്ടോ? നമ്മള് എന്താ വിഷയം, നമ്മള് അന്ന് ഭ്രൂണം ഏതാനും കർമ്മശാസ്ത്ര വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇസ്ലായി സെന്ററിൽ ക്ലാസ് എത്തിയിരുന്നു മുമ്പ്, രണ്ട് ക്ലാസ് ഭ്രൂണം ഏതാനും കർമ്മശാസ്ത്ര വിഷയങ്ങൾ, അതിൽ മുതുകയുമായി അലക്കയുമായി അതായത് നുത്ഫയുമായി ബന്ധപ്പെട്ടുള്ളതായ കർമ്മശാസ്ത്ര വിഷയങ്ങളും കാര്യങ്ങളും അതിൽ പിന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഈ അവതരണങ്ങൾ അതിൽ മനസ്സിലാക്കാൻ പറ്റും. അൽനൂറില് അൽനൂറ് ഓൺലൈനിൽ ഭ്രൂണം ഏതാനും കർമ്മശാസ്ത്ര വിഷയങ്ങൾ എന്ന വിഷയത്തിൽ ആ ക്ലാസ്സുകൾ ലഭ്യമാണ്. ഇന്നല്ലാഹ വക്കല ബിറഹിനി മലക്കൻ, ഗർഭമാത്രവുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മലക്കിനെ ചോദിച്ചു. നമുക്കറിയാം മലക്കുകൾക്ക് പല ധർമ്മങ്ങളുണ്ട്. ഇപ്പൊ മഴ, കാറ്റ്, പിന്നെ രീസാലത്തുമായിട്ടൊക്കെ വേറെ വേറെ മലക്കുകളില്ലേ, മൗത്ത് ഇതൊക്കെയായിട്ട് വന്നത്. ഇതേപോലെ ഗർഭമാത്രവുമായി ബന്ധപ്പെടുത്തി അതിന്റെ ചുമതലയുള്ള ഒരു മലക്ക് അള്ളാഹു അതിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കിനെ സംബന്ധിച്ചിടത്തോളം ആ മലക്ക് പറയുന്നതാണ്, യാ റബ്ബി നുത്ഫ, റബ്ബെ ഇപ്പൊ നുത്ഫയാണ്. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും യാ റബ്ബ് അലഖ, റബ്ബെ ഇപ്പോ അലഖയാണ്. അതേപോലെ പിന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും യാ റബ്ബ് മുദ്ഗ, ഇപ്പൊ മുദ്ഗയാണ്. അങ്ങനെ ഫൈദ അറാദല്ലാഹു യഖ്ദി ഖൽഖഹു, ഈ ഭ്രൂണത്തിന്റെ സൃഷ്ടിപ്പ് അത് പൂർത്തിയാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഖാല അദക്കറുൻ ഔ ഉൻസ, അത് മലക്ക് ചോദിക്കും ആണാണോ പെണ്ണാണോ അത് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോ പിന്നെ സ്ത്രീകളുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുമതലയുള്ള എന്തുണ്ട്, ഒരു മലക്കുണ്ട്. അപ്പൊ വിധി എഴുതാൻ വേണ്ടിയിട്ട് മലക്ക് എന്ത് ചെയ്യും, പിന്നെ ഈ ഗർഭധാരണ നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമെന്നുള്ളതാണ്. ആ മലക്കിന്റെ അത് നുത്ബയുടെ സ്റ്റേജിൽ മാത്രം അവിടെ വരുന്ന ഒരു വിഷയമല്ല, അതിനെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുമതലയുള്ള ഒരു മലക്ക് തന്നെയാണത്. ആ റൂഹുദ്നുമായി ഇതുവരെ ജീവനുള്ളൂ, അതൊക്കെ ആ വിഷയം കേട്ടോളൂ. അത് ഞാൻ പറഞ്ഞത് എപ്പോഴാണ് ഹയാത്ത്, എപ്പോഴാണ് റൂഹ്, പിന്നെ തുടങ്ങിയ വിഷയങ്ങളും അബോർഷനും മറ്റു വിഷയങ്ങളൊക്കെ അതിൽ പറയപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് ഇസ്തിഹാത്ത്, എപ്പോഴാണ് ഹയദ്, പിന്നെ ഈ മസ്തിഷ്ക മരണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ വിശദമായി പരാമർശിക്കപ്പെട്ട ക്ലാസ്സാണ് ഭ്രൂണം ഏതാനും കർമ്മശാസ്ത്ര വിഷയങ്ങൾ രണ്ട് ക്ലാസ്സുകൾ അൽനൂറ് ഓൺലൈനിൽ കിട്ടുമത് ഇൻഷാ അള്ളാ. നമ്മള് പിന്നെ ഒരു ഹദീസ് ക്ലാസ് ഉദ്ദേശിച്ചത് പിന്നെ അഹ്കാഫിന് ശേഷം നമ്മുടെ വിഷയം സൂറത്ത് ജാസിയ.